السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم وَلَعَلَّكُمْ
تَتَّقُونَ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ തക്വ സ്വായത്തമാക്കുന്നവരാകുന്നതിനു വേണ്ടി. അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാനിലൂടെ കൂടി കടന്നുപോകാൻ ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പറഞ്ഞു, അഥവാ ജനങ്ങൾക്ക് റമദാന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് അറിയുമായിരുന്നെങ്കിൽ എന്റെ ഉമ്മത്ത് മുഴുവൻ വർഷവും റമദാൻ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ ഒരാൾ ചോദിച്ചു, അള്ളാഹുവിന്റെ നബി, റമദാന്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം ആണ്? അവിടുന്ന് പറഞ്ഞു, തീർച്ചയായും സ്വർഗത്തെ റമദാനു വേണ്ടി വർഷത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ മോടി പിടിപ്പിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തുണ്ട്, അത് ഹസ്രത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്നതാണ്. അദ്ദേഹം വിവരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ റമദാനിലെ വ്രതം ഈമാന്റെ അവസ്ഥയിൽ ആത്മപരിശോധന നടത്തിക്കൊണ്ട് എടുക്കുന്നത്, അയാളുടെ കഴിഞ്ഞകാല പാപങ്ങൾ പുറത്തു കൊടുക്കപ്പെടും. അഥവാ നിങ്ങൾക്ക് റമദാന്റെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം ആണ് എന്നറിയാമായിരുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായും മുഴുവൻ വർഷവും റമദാൻ ആയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുമായിരുന്നു. റമദാന്റെ ശ്രേഷ്ഠത കേവലം മാസത്തിലെ ദിവസങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, ഒരു സമയം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും അല്ല. കേവലം ഈ ഒരു കാര്യത്തിനു വേണ്ടി മാത്രം അല്ലാഹു മുഴുവൻ വർഷവും തയ്യാറെടുപ്പ് നടത്തുകയില്ല, സ്വർഗത്തിന്റെ തയ്യാറെടുപ്പ് നടത്തുകയില്ല. അതുകൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഹദീസിൽ വളരെ വ്യക്തമായ നിലയിൽ പറയുകയുണ്ടായി, ഈമാന്റെ അവസ്ഥയിൽ നോമ്പെടുക്കുകയും തന്റെ നഫ്സിന്റെ പരിശോധന നടത്തിക്കൊണ്ട് തന്റെ രാവും പകലും റമദാനിലൂടെ കടന്നു പോകുന്നതിലൂടെ മാത്രമേ ഈ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഈ ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് കഴിഞ്ഞ കാല പാപം പുറത്തു കൊടുക്കപ്പെടുന്നതും മനുഷ്യൻ ഈമാനിൽ പുരോഗതി കൈവരിക്കുന്നതും തന്റെ നഫ്സിന്റെ കണക്കെടുപ്പ് നടത്തുന്നതും തന്റെ ബലഹീനതകളെ നോക്കുന്നതും തന്റെ കർമ്മങ്ങൾ നോക്കുന്നതും അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും നിറവേറ്റുന്നതിലേക്ക് ശ്രദ്ധിക്കുന്നതും തന്റെ കർമ്മങ്ങളെ അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ച് ആക്കി തീർക്കാൻ ശ്രമിക്കുന്നതും അപ്പോഴാണ് പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്നത്. റമദാനിലെ നോമ്പിൽ നിന്ന് ഈ ലക്ഷ്യം കരസ്ഥമാക്കാനാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഞാൻ പാരായണം ചെയ്ത ആയത്തിൽ വിവരിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് എല്ലാ വർഷവും റമദാൻ മാസം നിശ്ചയിച്ചിരിക്കുന്നത് നിങ്ങൾ തഖ്‌വ ഉള്ളവരായിത്തീരുന്നതിനു വേണ്ടിയാണ്. തഖ്‌വ എന്ന് പറയുന്നത് എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതിനാണ്. അപ്പോൾ നിങ്ങൾക്ക് നോമ്പിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ സാധിക്കും, ശൈത്താനിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കും. പൂർണമായും അള്ളാഹുവിന്റെ തഖ്‌വ സ്വായത്തമാക്കിക്കൊണ്ട് നോമ്പെടുക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അഭയത്തിൽ വരും. മനുഷ്യൻ അള്ളാഹുവിന്റെ അഭയത്തിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷെയ്ത്താനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ല എങ്കിൽ ഷെയ്ത്താന്റെ തുറന്ന വെല്ലുവിളിയുണ്ട്. മനുഷ്യൻ അല്പം അള്ളാഹുവിന്റെ അഭയത്തിൽ നിന്ന് ദൂരപ്പെട്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഷെയ്ത്താൻ അയാളെ റാഞ്ചിയെടുക്കും, തന്റെ പിടുത്തത്തിൽ അകപ്പെടുത്തും. അതുകൊണ്ട് ഈമാന്റെ പുരോഗതിയും നഫ്സിന്റെ പരിശോധനയും തന്നെയാണ് മനുഷ്യനെ അള്ളാഹുവിന്റെ അഭയത്തിന് കാരണമാക്കുന്നത്. ഇത് മനുഷ്യൻ തഖ്‌വയിൽ ചരിക്കുമ്പോഴാണ് സാധ്യമാകുന്നത്. ഈമാന്റെ അവസ്ഥയും നിലവാരവും തഖ്‌വയുടെ അവസ്ഥയും നിലവാരവും എന്തായിരിക്കും, അതെങ്ങനെയാണ് കരസ്ഥമാക്കാൻ സാധിക്കുക, ഇതിനെക്കുറിച്ച് ശരിയായ അറിവ് അദ്ദേഹത്തിന് മാത്രമേ നൽകാൻ സാധിക്കൂ, ആരെയാണോ അള്ളാഹു ഈ കാര്യത്തിനു വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ഇത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനും കാലത്തിന്റെ ഇമാമും ആയവരിൽ നിന്ന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ് ഈ ജോലിക്കായി അള്ളാഹു അയച്ചിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈമാനെ വീണ്ടും ഭൂമിയിൽ കൊണ്ടുവന്ന് ഹൃദയങ്ങളിൽ തഖ്‌വ ഉണ്ടാക്കുകയും നിലനിർത്തുകയും ചെയ്യേണ്ട മാർഗങ്ങൾ പഠിപ്പിച്ചു തരേണ്ടത്. നാം കാണുന്നു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങൾ, അങ്ങയുടെ വിവിധ സദസ്സുകളിലെ സംസാരം, അങ്ങയുടെ നിർദ്ദേശങ്ങൾ വിവിധ വശങ്ങളിലൂടെ ഇതിലേക്ക് മാർഗദർശനം നൽകുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹദീസിൽ വന്നതുപോലെ ഏതൊരാളാണോ നോമ്പ് ഈമാന്റെ അവസ്ഥയിൽ ആത്മപരിശോധന നടത്തിക്കൊണ്ട് എടുക്കുന്നത് അയാളുടെ പാപം പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. ഇത് ഒരു നിസ്സാര കാര്യം അല്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പറഞ്ഞു തരികയുണ്ടായി, ഈമാന്റെ അവസ്ഥ ഏതുവരെ അള്ളാഹുവിനെ തിരിച്ചറിയുന്നില്ലയോ അതുവരെ സാധ്യമല്ല. അവിടുന്ന് പറഞ്ഞു, നാം താണ്ടേണ്ടതായ വലിയ ഒരു ഘട്ടം അള്ളാഹുവിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് തന്നെ ന്യൂനതയുള്ളതും അവ്യക്തമായതും മങ്ങിയതുമാണ് എങ്കിൽ നമ്മുടെ ഈമാൻ ഒരിക്കലും തന്നെ പ്രകാശപൂരിതവും തിളക്കമുള്ളതും ആവുകയില്ല. അള്ളാഹുവിനെ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇത് അള്ളാഹുവിന്റെ റഹീമിയത്താകുന്ന സിഫത്തിന്റെ പ്രകടനം മൂലമാണ് സാധിക്കുക. അള്ളാഹുവിനെ തിരിച്ചറിയാൻ സാധിക്കുക അള്ളാഹുവിന്റെ സിഫത്തെ റഹീമിയത്ത് പ്രകടമാകുന്നതിലൂടെയാണ് സാധിക്കുക. അള്ളാഹുവിന്റെ റഹീമിയത്തിന്റെയും ഫളിന്റെയും കുദ്രത്തിന്റെയും സിഫത്തുകൾ നമ്മുടെ അനുഭവത്തിൽ വരുന്ന വിധത്തിൽ അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് സാധ്യമാവുക. ഈ കാര്യങ്ങൾ അനുഭവത്തിൽ വരിക അള്ളാഹുവിന്റെ ആരാധനയുടെയും അവനുമായുള്ള ബന്ധത്തിന്റെയും അസാധാരണമായ പ്രകടനം ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുക. അവിടുന്ന് പറഞ്ഞു, അള്ളാഹുവിന്റെ റഹീമിയത്തിന്റെയും ഫളിന്റെയും ഖുദ്രത്തിന്റെയും സിഫത്തുകൾ അനുഭവത്തിൽ വരുമ്പോൾ അത് ശരീരേച്ഛയിൽ നിന്ന് മോചനം നൽകുന്നു. ശരീരേച്ഛ ഈമാന്റെ ബലഹീനത കൊണ്ടും ദൃഢവിശ്വാസത്തിന്റെ ബലഹീനത കൊണ്ടും ആണ് ഉണ്ടാകുന്നത്. അഥവാ ഈമാൻ ബലഹീനമല്ല എങ്കിൽ, അല്ലാഹുവിൽ യക്കീൻ പരിപൂർണമാണ് എങ്കിൽ ശരീരേച്ഛ ഉണ്ടാവുകയില്ല. അവിടുന്ന് പറഞ്ഞു, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങൾ, സമ്പത്ത്, ഇതിലെ ധനം എത്രമാത്രം മനുഷ്യന് പ്രിയങ്കരമാണോ അത്രത്തോളം പാരത്രിക ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മനുഷ്യന് പ്രിയപ്പെട്ടതല്ല. പറയുമ്പോൾ മനുഷ്യൻ പറയും, എനിക്ക് പാരത്രിക ജീവിതത്തിലെ നിയമത്തുകൾ വളരെ പ്രിയപ്പെട്ടതാണ്. അഥവാ പാരത്രിക ജീവിതത്തിലെ നിയമത്തുകളും അത്രത്തോളം പ്രിയപ്പെട്ടതാണ് എങ്കിൽ അത് കരസ്ഥമാക്കുന്നതിന് വേണ്ടിയും അത്രത്തോളം തന്നെ പരിശ്രമം ഉണ്ടാകുമായിരുന്നു. എത്രത്തോളമാണോ ഈ ഭൗതിക വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിന് വേണ്ടി നടത്തുന്നത്, എന്നാൽ അതിനേക്കാൾ കൂടുതലായി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് വ്യക്തമായി അള്ളാഹുവിന്റെ കുദ്രത്തിലും റഹീമിയത്തിലും വാഗ്ദാനത്തിലും യഥാർത്ഥത്തിലുള്ള ഈമാൻ ഇല്ല. ഈ കാര്യം ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഈ വിശദീകരണത്തിന് ശേഷം ഈ കാര്യം വളരെ നല്ല പോലെ മനസ്സിലാക്കാൻ സാധിക്കും, ഈമാൻ ഒരു നിസ്സാര കാര്യമല്ല എന്ന്. ഇത് ഒരു വലിയ കാര്യം ആണ്. നമുക്ക് നൽകിയിരിക്കുന്ന വലിയ ഒരു ടാർഗറ്റാണ്. കേവലം 30 ദിവസത്തെ നോമ്പ് എടുക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ റംസാൻ മാസത്തിന്റെ വരവിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല, ഇതിനൊരു പ്രാധാന്യവും ഇല്ല. ഈ പ്രാധാന്യം അപ്പോഴാണ് വർദ്ധിക്കുക എപ്പോഴാണോ നമ്മുടെ എല്ലാവിധത്തിലുള്ള പരിശ്രമങ്ങളും ഈ മാസത്തിന്റെ ട്രെയിനിങ്ങിലൂടെ മുഴുവൻ വർഷത്തെയും കർമ്മത്തിൽ പ്രകടമാകുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടു വാക്കുകളിൽ നമ്മുടെ മുമ്പിൽ മുഴുവൻ ജീവിതത്തിന്റെയും പ്രവർത്തന രൂപരേഖ വെക്കുകയുണ്ടായി. നമ്മുടെ വായ കൊണ്ട് നാം ഈ മാനികാവസ്ഥയിൽ നോമ്പെടുക്കുന്നുവെന്നും അതുകൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടും എന്നുള്ളതും കാരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് മതിയാവുകയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ആത്മപരിശോധന നടത്തിക്കൊണ്ട് നോമ്പെടുക്കുക എന്നതിന്റെ അർത്ഥം ഇതാണ്, തങ്ങളുടെ ഈമാനെ ആ അളവുകോലിൽ വെച്ചുകൊണ്ട് അളക്കേണ്ടതായി വരും. ഏതൊന്നാണോ അള്ളാഹുമായി ബന്ധം വർദ്ധിപ്പിക്കുന്നതിന്റെ അളവുകോലായിട്ടുള്ളത്, ഏതൊന്നാണോ അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന്റെ അളവുകോലായിട്ടുള്ളത്, നാം അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണോ അതോ അല്ലേ എന്ന കാര്യം നോക്കേണ്ടതാണ്. ഈമാന്റെ അവസ്ഥയും അത് ശരിയാക്കി തീർക്കുന്നതിനുള്ള മാർഗവും വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് വിവരിക്കുന്നു, കാര്യം ഇതാണ്, അള്ളാഹുമായുള്ള വിശ്വാസം രണ്ടു തരത്തിലാണുള്ളത്. ഒരു ഈമാൻ നാവിൽ മാത്രം പരിമിതപ്പെട്ടതാണ്. അതിന്റെ സ്വാധീനം കർമ്മങ്ങളിലും പ്രവൃത്തികളിലും ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. നാവിൽ മാത്രമായിരിക്കും ഈമാൻ കർമ്മത്തിൽ ഈമാൻ ഒന്നും തന്നെ പ്രകടമായി കാണുകയില്ല. അള്ളാഹുമായുള്ള വിശ്വാസത്തിന്റെ രണ്ടാമത്തെ തരം ഇതാണ്. കർമ്മപരമായ സാക്ഷ്യം അതിനോടൊപ്പം ഉണ്ടായിരിക്കും. ഏതുവരെ ഈ രണ്ടാം തരത്തിൽപ്പെട്ട ഈമാൻ ഉണ്ടാകുന്നില്ലയോ അതുവരെ ഒരാൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ അള്ളാഹു വിശ്വസിക്കുന്നു, അതോടൊപ്പം അയാൾ പാപവും ചെയ്യുന്നു. ലോകത്തിലെ വലിയ ഭാഗം ആദ്യത്തെ തരത്തിൽപ്പെട്ട വിശ്വാസികളാണ്. അവിടുന്ന് പറയുന്നു, എനിക്കറിയാം അവർ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. എന്നാൽ ഈ ഏറ്റുപറച്ചിലിനോടൊപ്പം തന്നെ അവർ ഭൗതിക മാലിന്യത്തിൽ മുങ്ങിയതായും പാപത്തിന്റെ പൊടിപടലങ്ങൾ കൊണ്ട് കുളിച്ചവരായും അവരെ കാണുന്നു. എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ പ്രത്യേകത അവൻ എല്ലാം കാണുന്നവനും കൂടെ ഉള്ളവനുമാണ് എന്നറിഞ്ഞതിനു ശേഷം ഉണ്ടാകുന്നത്, അത് ഉണ്ടാകാത്തത്? പറയുന്നു, മനുഷ്യൻ ഒരു താഴേക്കിടയിലുള്ള ചെരുപ്പുകുത്തിയെയും തോട്ടിയെയും പോലും കാണുന്നവനും കൂടെ ഉള്ളവനുമാണ് എന്ന് കണ്ടുകൊണ്ട് അയാളുടെ ഒരു വസ്തു പോലും എടുക്കുകയില്ല. പിന്നെ അള്ളാഹുവിനെ എതിർക്കുന്നതിലും അവന്റെ കൽപ്പനകൾ ലംഘിക്കുകയും ചെയ്യുന്നതിൽ ധൈര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനെക്കുറിച്ച് അവർ പറയുന്നത്, ഞാൻ അവനിൽ വിശ്വസിക്കുന്നു എന്നേറ്റ് പറയുകയും ചെയ്യുന്നു. ഞാൻ ഈ കാര്യം അംഗീകരിക്കുന്നു. ലോകത്തിൽ ഒരുപാട് പേരുണ്ട്, അവർ തങ്ങളുടെ നാവ് കൊണ്ടേറ്റ് പറയുന്നു, ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ചിലർ പരമേശ്വരൻ എന്ന് പറയുന്നു, ചിലർ ഗോഡ് എന്ന് പറയുന്നു, ചിലർ മറ്റേതെങ്കിലും പേര് വെക്കുന്നു. എന്നാൽ അവരുടെ ഈ വിശ്വാസം ഏറ്റുപറച്ചിലും കർമ്മത്തിന്റെ വശത്തിലൂടെ പരിശോധിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ അത് കേവലം വാദം മാത്രമാണ്. അതിന്റെ കൂടെ കർമ്മപരമായ യാതൊരു സാക്ഷ്യവും ഇല്ല എന്ന് പറയേണ്ടതായി വരും. പറയുന്നു, മനുഷ്യന്റെ പ്രകൃതത്തിൽ ഈ കാര്യം നിലനിൽക്കുന്നുണ്ട്. അവൻ ഏതൊരു കാര്യത്തെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതിന്റെ ഫലമെടുക്കാനും ആഗ്രഹിക്കുന്നു. നോക്കൂ, സംഖ്യ ഒരു വിഷയമാണ്. മനുഷ്യൻ ഈ കാര്യത്തെക്കുറിച്ച് അതിന്റെ ഒരു തരി പോലും നശിപ്പിക്കാൻ മതിയായതാണ് എന്ന അറിവുള്ളപ്പോൾ ഒരിക്കലും തന്നെ അത് കഴിക്കാൻ ധൈര്യം കാണിക്കുകയില്ല. കാരണം അവനറിയാം അത് കഴിക്കുക എന്നത് നശിക്കുക എന്നാണ്. പിന്നീട് എന്തുകൊണ്ട് അവൻ അള്ളാഹുവിൽ വിശ്വസിച്ച് അതിന്റെ ഫലം ഏതൊന്നാണോ അള്ളാഹുമായുള്ള വിശ്വാസത്തിന്റേതായിട്ടുള്ളത് വെളിപ്പെടാത്തത്? പറയുന്നു, അഥവാ സംഖ്യക്ക് തുല്യമെങ്കിലും അള്ളാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ അവന്റെ ആവേശത്തിനും ശരീരേച്ഛയ്ക്കും മുകളിൽ മരണം ഉണ്ടാകും. എന്നാൽ ഇല്ല, ഇപ്രകാരം പറയേണ്ടതായി വരും, കേവലം വാക്കുകൾ മാത്രമാണ്. ഈമാൻ യക്കീന്റെ വർണ്ണം നൽകിയിട്ടില്ല. ഇത് നഫ്സിന്റെ വഞ്ചനയാണ്. ഈമാൻ ഉണ്ടെങ്കിൽ അതിന് ദൃഢവിശ്വാസം ഉണ്ടായിരിക്കേണ്ടതാണ്. പറയുന്നു, അതിന് യക്കീന്റെ നിറം ഇല്ല. അതുകൊണ്ട് ഇത് ആത്മാവിന്റെ വഞ്ചനയാണ്. ആത്മാവ് വഞ്ചിക്കലാണ്. ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവൻ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. പറയുന്നു, മനുഷ്യന്റെ ആദ്യത്തെ നിർബന്ധ കടമ ഇതാണ്, അവൻ തങ്ങളുടെ ഈ ഈമാനെ ശരിയാക്കുക. ഏതൊന്നാണോ അവർക്ക് അള്ളാഹുവിന്റെ മേൽ ഉള്ളത്, അതായത് തങ്ങളുടെ കർമ്മം കൊണ്ട് തെളിയിച്ചു കാണിക്കുക. അള്ളാഹുവിന്റെ പ്രൗഢിക്കും കൽപ്പനക്കും വിരുദ്ധമായ ഒരു പ്രവൃത്തിയും അവനിൽ നിന്നുണ്ടാകരുത്. ഇതാണ് ഒരു വിശ്വാസിയുടെ ആത്മപരിശോധനയുടെ രീതി. റംദാൻ മാസത്തിൽ, കാരണം ഇതൊരു പ്രത്യേക മാസമാണ്, ഒരു പ്രത്യേക അന്തരീക്ഷം രൂപപ്പെട്ടിരിക്കും. മറ്റുള്ളവരെ കണ്ടുകൊണ്ടാണെങ്കിലും ഇബാദത്തുകളിലേക്കും മറ്റും ശ്രദ്ധയുണ്ടാകും. അത്തരം സാഹചര്യത്തിൽ ഇബാദത്തിലേക്കും നന്മയിലേക്കും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തങ്ങളുടെ കർമ്മത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നാം നമ്മുടെ അള്ളാഹുവിന്റെ മുമ്പിൽ കുനിഞ്ഞുകൊണ്ട് കഴിഞ്ഞുപോയ പാപത്തിന് മാപ്പു ചോദിക്കേണ്ടതാണ്. പിന്നീട് ഈ റമദാനിലെ ഈ കാര്യങ്ങളെ തങ്ങളുടെ ഭാവിയിലെ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. ഇതിലെ പരിവർത്തനത്തെയും മാറ്റിയെടുക്കേണ്ടതാണ്. പിന്നീട് ഇതിൽ മാപ്പാക്കപ്പെട്ട പാപങ്ങൾ അല്ലെങ്കിൽ തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കവാടങ്ങൾ എപ്പോഴും അത് തുറന്നിരിക്കേണ്ടതിനായി പരിശ്രമിക്കേണ്ടതാണ്. റംസാൻ അനുഗ്രഹത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കുന്നതിനായി അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി അള്ളാഹുവിന്റെ മുന്നിൽ കുനിഞ്ഞുകൊണ്ട് നാം പരിശ്രമിക്കേണ്ടതാണ്. അള്ളാഹു ഈ വിധത്തിൽ നാം പ്രയോജനം കരസ്ഥമാക്കുന്നവരാക്കി നമ്മെ തീർക്കട്ടെ. അള്ളാഹു നോമ്പിന്റെ ഏതൊരു ലക്ഷ്യമാണോ നമ്മുടെ മുമ്പിൽ വിവരിക്കുന്നത്, തക്വ കരസ്ഥമാക്കുക, അതിന്റെ നിലവാരം നാം കരസ്ഥമാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കേണ്ടതാണ്. തക്വയിൽ പുരോഗതി കൈവരിക്കുന്നതിന് വേണ്ടി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വിവിധ മാർഗത്തിലൂടെ മനസ്സിലാക്കി തന്നിരിക്കുന്നത്, അതിൽ നിന്നുള്ള ചില കാര്യങ്ങൾ സമർപ്പിക്കാം അങ്ങയുടെ ഉദ്ധരണികളുടെ വെളിച്ചത്തിൽ. മനുഷ്യന്റെ വിശ്വാസപരമായ അവസ്ഥയും പുരോഗതി പ്രാപിക്കുന്നത് തക്വയിൽ പുരോഗതി ഉണ്ടാകുമ്പോഴാണ്. ഏതുപോലെ മുമ്പ് ഞാൻ പരാമർശിച്ചതുപോലെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈമാന്റെ അവസ്ഥയിലും ആത്മപരിശോധന നടത്തിക്കൊണ്ടും റമദാൻ കഴിച്ചുകൂട്ടുക. അപ്പോൾ അതിന്റെ അർത്ഥം ഇതാണ്, തഖ്വയിൽ പുരോഗതി കൈവരിച്ചുകൊണ്ട് തങ്ങളുടെ അവസ്ഥകളെ അള്ളാഹുവിന്റെ പ്രീതിക്ക് പിന്നിലാക്കിക്കൊണ്ട് ഈ ദിവസം കഴിച്ചുകൂട്ടുക. അഥവാ ഇതിലൂടെ വിജയികളായി കടന്നു കഴിഞ്ഞാൽ തഖ്വ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാഗമായി മാറും. തങ്ങളുടെ കർമ്മപരമായ അവസ്ഥയെ മനുഷ്യൻ കേവലം റമദാനിൽ മാത്രമല്ല ശരിയാക്കുക, മറിച്ച് ഈ അനുഗ്രഹം നിലനിൽക്കുന്ന അനുഗ്രഹം ആയിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ഖുർആന്റെയും ഇസ്ലാമിന്റെയും അധ്യാപനങ്ങളുടെ ലക്ഷ്യം തഖ്വ ഉണ്ടാക്കുക എന്നതായിരുന്നു. അത് ഇന്ന് നമുക്ക് കാണാനും സാധിക്കുന്നില്ല. നോമ്പെടുക്കുന്നു, നമസ്കരിക്കുന്നു, എന്നാൽ തഖ്വ ശൂന്യമായതുകൊണ്ട് ഇതേ നമസ്കാരവും നോമ്പും തന്നെ ഇവരെ പാപികളാക്കുന്നു. ഇന്ന് ഇസ്ലാമിന്റെ പേരിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന തീവ്രവാദം, നിഷ്കളങ്കരെ കൊന്നുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം തന്നെ തഖ്വയില്ലാത്തത് കൊണ്ടാണ്. രണ്ടു ദിവസം മുമ്പ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ നടക്കും, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. രണ്ടു ദിവസം മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ വളരെ അക്രമപരമായ നിലയിൽ 100-നടുത്ത് ആളുകളെ വധിച്ചു. ഇവർക്ക് റമദാൻ എന്തെങ്കിലും പ്രയോജനം നൽകുമോ? ഇവർ റമദാന്റെ ശ്രേഷ്ഠതകൾ കരസ്ഥമാക്കുന്നവരായി തീരുമോ? അതിന്റെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരാകുമോ? ഒരിക്കലുമില്ല. കാരണം ഇവർ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിരിൽ ചരിക്കുന്നവരാണ്. ഇവർ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ നിന്ന് വിദൂരപ്പെടുകയാണ്. ഇതിന് കാരണം ഇവർ തഖ്വയിൽ നിന്ന് വിദൂരത്തിലാണ്. തികച്ചും വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യം പറഞ്ഞിരിക്കുന്നു, തഖ്വയില്ലാതെ നമസ്കാരം പോലും പ്രയോജനരഹിതവും നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അത്തരം ആളുകൾക്ക് റമദാൻ എങ്ങനെ പ്രയോജനം നൽകാനാണ്? ആരിലാണോ തഖ്വ ശൂന്യമായിട്ടുള്ളത്, ആരാണോ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും പേരിൽ അക്രമം ചെയ്യുന്നത്, അവർ ഒരിക്കലും തന്നെ റമദാനിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നവർ ആവുകയില്ല. എന്നല്ല, അള്ളാഹുവിന്റെ പിടി അവരുടെ മേൽ വരുന്നതാണ്. അത്തരം സമയത്ത് അക്രമത്തിന്റെയും മൃഗീയതയുടെയും സംഭവങ്ങൾ നാം നാലു ഭാഗത്തും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അഹമ്മദികൾ മുമ്പത്തേക്കാൾ ഉപരിയായി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് അവൻ നമ്മെ ഈ അക്രമികളിൽ നിന്ന് വേർപ്പെടുത്തി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാനുള്ള തൗഫീക്ക് നൽകി. നമ്മുടെ കർമ്മങ്ങളിൽ ദൃഷ്ടിപതിപ്പിക്കേണ്ടതാണ്. തങ്ങളുടെ ഈമാന്റെ ദൃഢതയെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതാണ്. ഈ കാര്യത്തിന് അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ മാർഗം കാണിച്ചു തന്നു. അത് അള്ളാഹുവുമായി കണ്ടുമുട്ടാൻ സാധിക്കുന്ന മാർഗമാണ്. അവിടുന്ന് പറഞ്ഞു, ഈമാന്റെ അടിവേര് തഖ്വയും വിശുദ്ധിയും ആണ്. പറയുന്നു,
جڑ جو ہے وہ تقوی اور طہارت ہے.
ഇതിൽ നിന്നാണ് ഈമാൻ ആരംഭിക്കുന്നത്. ഇത് മുഖേനയാണ് ഇതിന്റെ ജലസേചനം നടക്കുന്നത്. ശരീരേച്ഛയുടെ ആവേശം അടങ്ങുന്നത് അദ്ദേഹത്തിന്റെ ഈ നിർദ്ദേശത്തിൽ നിന്ന് ഈ കാര്യം കൂടുതൽ വ്യക്തമായി. ഈമാൻ തക്കുവയില്ലാതെ ഉണ്ടാവുക തന്നെയില്ല. ഈമാന്റെ അടിവേര് തക്കുവയാണ് എന്ന് മാത്രമല്ല, ഈമാന്റെ സംരക്ഷണവും പരിപാലനവും തക്കുവയില്ലാതെ സാധ്യമാവുകയില്ല. തക്കുവ ഉണ്ടെങ്കിൽ കർമ്മങ്ങൾ നല്ലതായി മാറും. കർമ്മങ്ങൾ നല്ലതായാൽ, അള്ളാഹുവിന്റെ പ്രീതിക്ക് അനുസരിച്ച് ആയാൽ ഈമാനിൽ പുരോഗതി ഉണ്ടാകും. ഇതിൽ നിന്ന് ഈ കാര്യവും വ്യക്തമായി. റമദാന്റെ ശ്രേഷ്ഠതയുടെ ഫലം തക്കുവയിൽ പുരോഗതി കൈവരിക്കാതെ നേടാൻ സാധിക്കുകയില്ല. തക്കുവ വർദ്ധിക്കുമ്പോഴാണ് ഈമാൻ വർദ്ധിക്കുക. ആത്മപരിശോധനയിലേക്ക് ശ്രദ്ധയുണ്ടാവുക. ആത്മപരിശോധനയിലേക്ക് ശ്രദ്ധയുണ്ടാകുമ്പോൾ, സ്വയം പരിശോധന മനുഷ്യൻ നടത്തുമ്പോൾ ശരീരേച്ഛയുടെ ആവേശവും അടങ്ങും. ഏതുപോലെ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, ശരീരേച്ഛയുടെ അടങ്ങൽ തന്നെയാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവന്റെ സാമീപ്യം നൽകുന്നത്. യഥാർത്ഥ തക്കുവയുടെ യാഥാർത്ഥ്യം കൂടുതൽ വിശദീകരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, യഥാർത്ഥ തക്കുവ ഏത് മുഖേനയാണോ മനുഷ്യൻ കഴുകപ്പെടുകയും വൃത്തിയുള്ളവനായി തീരുകയും ചെയ്യുന്നത്. ഏതൊന്നിനു വേണ്ടിയാണ് പ്രവാചകന്മാർ വരുന്നത്? അത് ലോകത്ത് നിന്ന് ഉയർന്നുപോയിരിക്കുന്നു. ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്നതിന് സാക്ഷ്യം വരുന്ന അപൂർവം പേരേ ഉണ്ടാവുകയുള്ളൂ. പരിശുദ്ധതയും വിശുദ്ധതയും ഉന്നതമായ കാര്യങ്ങളാണ്. മനുഷ്യൻ പരിശുദ്ധനും ശുദ്ധനും ആണെങ്കിൽ മലക്കുകൾ അയാൾക്ക് ഹസ്തദാനം ചെയ്യുന്നു. ആളുകൾക്ക് ഇതിന് യാതൊരു വിലയും ഇല്ല. അല്ലെങ്കിൽ അവരുടെ അനുഭൂതിക്കുള്ള എല്ലാ വസ്തുക്കളും അനുവദനീയമായ മാർഗത്തിലൂടെ അവർക്ക് ലഭിക്കുമായിരുന്നു. അഥവാ ആളുകൾക്ക് തക്കുവയെ കുറിച്ച് വില ഉണ്ടായിരുന്നെങ്കിൽ ഭൗതികമായ അനുഭൂതികൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുവദനീയമായ മാർഗത്തിലൂടെ ലഭിക്കുമായിരുന്നു, അല്ലാതെ അനുവദനീയമല്ലാത്ത മാർഗത്തിലൂടെയല്ല. പറയുന്നു, മോഷ്ടാവ് മോഷണം നടത്തുന്ന ധനം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ അയാൾ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അയാൾക്ക് മറ്റു മാർഗത്തിലൂടെ ധനം നൽകുമായിരുന്നു. അതുപോലെ തന്നെ വ്യഭിചാരി വിഭജിക്കുന്നതും, അഥവാ അയാൾ ക്ഷമിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു അയാളുടെ ആഗ്രഹത്തെ മറ്റു മാർഗത്തിലൂടെ പൂർത്തീകരിക്കുമായിരുന്നു. ഏതൊന്നിലൂടെയാണോ അവന്റെ തൃപ്തിയുള്ളത്. അവിടുന്ന് പറയുന്നു, ഹദീസിൽ വന്നിട്ടുണ്ട്, വിശ്വാസി അല്ലാത്ത അവസ്ഥയിലല്ലാതെ ഒരു മോഷ്ടാവും മോഷണം നടത്തുകയില്ല, ഒരു വ്യഭിചാരിയും വ്യഭിചരിക്കുകയില്ല. എന്നാൽ അയാൾ വിശ്വാസിയല്ലാത്ത അവസ്ഥയിലൊഴികെ ഈമാനിക അവസ്ഥ ഇല്ലാതായി തീരുമ്പോഴാണ് ഈ പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അവിടുന്ന് പറയുന്നു, ആടിന്റെ മുന്നിൽ സിംഹം നിൽക്കുകയാണെങ്കിൽ അതൊരു പുല്ലുപോലും തിന്നുകയില്ല. അപ്പോൾ ആടിന്റെ അത്ര പോലും വിശ്വാസം ആളുകൾക്കില്ലേ? മറ്റൊരു സ്ഥലത്ത് ഇതേ കാര്യം പരാമർശിച്ചുകൊണ്ട് ഒരു സദസ്സിലാണ് പറഞ്ഞത്. പത്രത്തിൽ ഇപ്രകാരമാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, ഹദീസിൽ വന്നിട്ടുണ്ട്, വിശ്വാസിയായിരിക്കെ മോഷ്ടാവ് മോഷണം നടത്തുകയില്ല. ഇത് തികച്ചും സത്യമായ കാര്യമാണ്. ആടിന്റെ മുന്നിൽ അഥവാ സിംഹമുണ്ടെങ്കിൽ അത് അനുവദനീയമായ ഭക്ഷണം കഴിക്കാൻ പോലും മറക്കും. പിന്നെയല്ലേ അത് മറ്റുള്ളവരുടെ വായിലിൽ പോകുന്ന കാര്യം. ഇതുപോലെ അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടെങ്കിൽ പാപം ചെയ്യുക എന്നത് സാധ്യമേ അല്ല. പറയുന്നു, യഥാർത്ഥ ലക്ഷ്യവും അടിവേരും തക്കുവയാണ്. ആർക്കാണോ അത് ലഭിക്കുന്നത് അവർക്ക് എല്ലാം നേടാം. അതുകൂടാതെ വലുതും ചെറുതുമായ പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് മനുഷ്യന് സാധ്യമല്ല. മനുഷ്യ ഭരണകൂടത്തിന്റെ ഭരണാധികാരികൾക്ക് പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഭരണകർത്താക്കൾ കൂടെ ഉണ്ടാവുകയില്ല. അവരെ കുറിച്ച് ആളുകൾക്ക് ഭയം ഉണ്ടാകാൻ, മനുഷ്യൻ തന്നെ സ്വയം ഏകനാണ് എന്ന് ചിന്തിച്ചാണ് തിന്മ ചെയ്യുന്നത്. അതല്ല എങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. തന്നെ സ്വയം അവൻ ഏകനായി കരുതുമ്പോൾ അവൻ നിരീശ്വരവാദിയായിരിക്കും. ഏകനാണെന്ന് വിചാരിക്കുമ്പോൾ, അള്ളാഹു എന്നെ കാണുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ആ സമയത്ത് അവൻ നിരീശ്വരവാദിയായിരിക്കും എന്നർത്ഥം. എന്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് ചിന്തിക്കുന്നില്ല, എന്നെ കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നില്ല. അല്ല എങ്കിൽ അയാൾ അപ്രകാരം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ പാപം ചെയ്യുമായിരുന്നില്ല. തഖ്വയിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും തഖ്വയെ അടിസ്ഥാനപ്പെട്ടാണുള്ളത്. വിശുദ്ധ ഖുർആന്റെ ആരംഭം ഇതുകൊണ്ടാണ് കുറിച്ചിരിക്കുന്നത്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നതിന്റെ ഉദ്ദേശം തഖ്വയാണ്. മനുഷ്യൻ അഥവാ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഭയം കൊണ്ട് ധൈര്യം കാണിക്കുന്നില്ല, അത് തന്നിലേക്ക് ചേർത്തു പറയാൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം ചോദിക്കുന്നു, പിന്നീട് ഭാവിക്കു വേണ്ടിയും അവനോട് സഹായം ചോദിക്കുന്നു. ഇയ്യാക നഅബ്ദു എന്ന് മനുഷ്യൻ പറയുമ്പോൾ നിന്നെ ആരാധിക്കുന്നു. കർമ്മം മനുഷ്യൻ സ്വയം ആരാധിക്കുകയാണ് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നു. എന്നാൽ അവിടുന്ന് പറയുന്നു അത് സ്വയം തന്നിലേക്ക് മനുഷ്യൻ ചേർത്ത് പറയുന്നില്ല. മനുഷ്യൻ സ്വയം പ്രവർത്തിക്കുകയാണെങ്കിലും അത് ചേർത്ത് പറയുന്നില്ല. എന്നിട്ട് ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നു, ഈ ആരാധന ഇതും നിന്റെ സഹായം കൊണ്ടാണ് നടക്കുന്നത്. നീ തൗഫീഖ് നൽകിയത് കൊണ്ടാണ് ഇബാദത്ത് നടക്കുന്നത്, അല്ലായെങ്കിൽ ഇബാദത്ത് സാധ്യമല്ല. പിന്നീട് ഭാവിക്കു വേണ്ടിയും സഹായം ചോദിക്കുന്നു. ഭാവിയിലും ഇബാദത്ത് ചെയ്യുന്നതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കട്ടെ. ഇതാണ് തഖ്വയുടെ നിലവാരം. വീണ്ടും പറയുന്നു, രണ്ടാമത്തെ സൂറത്ത് ഹുദല്ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അവിടുന്ന് പറയുന്നു, നമസ്കാരം, നോമ്പ്, സക്കാത്ത് മുതലായവ എല്ലാം തന്നെ മനുഷ്യൻ മുത്തഖി ആകുമ്പോഴാണ് സ്വീകരിക്കപ്പെടുക. മുത്തഖിയാകുമ്പോൾ, തഖ്വ ഉണ്ടാകുമ്പോഴായിരിക്കും ഈ കാര്യങ്ങൾ സ്വീകരിക്കുക. അഥവാ തഖ്വയില്ല എങ്കിൽ ഈ കാര്യങ്ങളും സ്വീകാര്യയോഗ്യമല്ല. അവിടുന്ന് പറയുന്നു, ആ സമയത്ത് അള്ളാഹു തിന്മയുടെ എല്ലാ പ്രേരക ശക്തികളെയും എടുത്തുകളയുന്നു. അതായത് മനുഷ്യന് തിന്മയ്ക്ക് പ്രേരണ ചെയ്യുന്ന എല്ലാ വസ്തുക്കളും, അഥവാ തഖ്വ പൂർണ്ണമായും ഉണ്ട് എങ്കിൽ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന, തിന്മയ്ക്ക് പ്രേരണ നൽകുന്ന, തിന്മയിലേക്ക് വിളിക്കുന്ന എല്ലാം തന്നെ അള്ളാഹു ഇല്ലാതാക്കുന്നു. പറയുന്നു, ഭാര്യയുടെ ആവശ്യമുണ്ടെങ്കിൽ ഭാര്യയെ നൽകുന്നു, മരുന്നിന്റെ ആവശ്യമുണ്ടെങ്കിൽ മരുന്ന് നൽകുന്നു, ഏതൊരു വസ്തുവിന്റെ ആവശ്യമാണോ ഉള്ളത് അത് നൽകുന്നു. അത്തരം ഒരു സ്ഥാനത്ത് നിന്ന് ഭക്ഷണം നൽകുന്നു, അവർക്ക് അറിവ് പോലും ഉണ്ടാവുകയില്ല. അവിടുന്ന് പറയുന്നു, വിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് കൂടിയുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായികത്തു അല്ലാ തഖാഫു വലാ തഹസനു. പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശവും മുത്തഖിയാണ്. ആരാണോ അള്ളാഹു ഞങ്ങളുടെ നാഥനാണ് എന്ന് പറയുകയും പിന്നീട് സ്ഥിരചിത്തതയോടുകൂടി ആ യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത്, അള്ളാഹുവാണ് ഞങ്ങളുടെ റബ്ബ്, അവനാണ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്നവൻ, അവനാണ് ഞങ്ങളെ പരിപാലിക്കുന്നവൻ, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങും, ഭയപ്പെടരുത്, നിങ്ങളുടെ കഴിഞ്ഞ പ്രവൃത്തിയെക്കുറിച്ച്, കർമ്മത്തെക്കുറിച്ച് ഭയപ്പെടരുത്, കാരണം നിങ്ങൾ തക്കോ സ്വായത്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഇതുകൊണ്ടുള്ള ഉദ്ദേശവും മുത്തഖിയാണ്. സുമ്മസ്തഖാമു, അതായത് അവരുടെ മേൽ ഭൂകമ്പം വന്നു, പരീക്ഷണങ്ങൾ വന്നു, കൊടുങ്കാറ്റ് വീശി, എന്നാൽ അവർ ചെയ്ത ഒരു പ്രതിജ്ഞ, അതിൽ നിന്ന് അവരൊരിക്കലും തന്നെ പിന്നോട്ട് പോയില്ല. അല്ലാഹുവിൽ സ്ഥിരചിത്തതയുടെ ഒരു പ്രതിജ്ഞ ചെയ്തു, അല്ലാതെ വർഷത്തിൽ ഒരിക്കൽ റമദാൻ വന്നു അതനുസരിച്ച് പ്രവർത്തിച്ചു എന്നല്ല, തക്കോ സ്വായത്തമാക്കി എന്നും പിന്നീട് ആ ഒരു മാസം കൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുമെന്നല്ല, സ്ഥിരചിത്തതയാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പിന്നീട് അവിടുന്ന് പറയുന്നു, അള്ളാഹു പറയുന്നു, അഥവാ അവർ അപ്രകാരം പ്രവർത്തിച്ചാൽ, സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിച്ചാൽ അതിന് ഇത് പ്രതിഫലമായിരിക്കും, തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അവരുടെ മേൽ മലക്കുകൾ ഇറങ്ങിക്കൊണ്ട് പറയുന്നു, ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ അരുത്, നിങ്ങളുടെ കാര്യനിർവാഹകൻ അള്ളാഹുവാണ്. വബ്ഷിറു ബിൽ ജന്നത്തിൽ അതീകുന്തും തുഅദൂൻ, നിങ്ങൾ ഈ സ്വർഗം കൊണ്ട് സന്തോഷിക്കുക എന്ന് സന്തോഷവാർത്ത നൽകി. പറയുന്നു, ഈ സ്വർഗം കൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ലോകത്തിലെ സ്വർഗമാണ്, പരലോകത്തിലെ സ്വർഗമല്ല. മറിച്ച് അള്ളാഹു തഖ്വയിൽ ചരിക്കുന്നവർക്ക് ഈ ലോകത്തെ സ്വർഗത്തെ കുറിച്ചാണ് സന്തോഷവാർത്ത നൽകിയിരിക്കുന്നത്. ഏതുപോലെ ശുദ്ധ ഖുർആനിലുണ്ട്, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ, അവിടുന്ന് വീണ്ടും പറയുന്നു, നഹ്നു ഔലിയാക്കും ഫിൽ ഹയാത്തി ദുനിയാ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ സഹായികളും കാര്യനിർവാഹകരും ആണ്. അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്ന സ്ഥിരചിത്തതയോടുകൂടി നന്മകളിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ്. പിന്നീട് ഇത് മാത്രമല്ല, മറിച്ച് അവരെ ഭൗതിക അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ആഖിറത്തിലും അവരുടെ സഹായിയും കാര്യനിർവാഹകനും ആയിരിക്കും. എത്ര സൗഭാഗ്യവാന്മാരാണ് നമ്മളിൽ റമദാനിൽ തങ്ങളുടെ അവസ്ഥകൾ മാറ്റിക്കൊണ്ട് സ്ഥിരചിത്തതയോടെ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തങ്ങളുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നവർ. ഈ വിധത്തിൽ നമ്മുടെ ജീവിതം കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുന്നവർ. തഖ്വയും സ്ഥിരചിത്തതയും സ്വായത്തമാക്കുന്നതിനെ കുറിച്ച് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറയുന്നു. തുടക്കത്തിൽ യഥാർത്ഥ മുസ്ലിമിന് സഹായം കൈക്കൊള്ളേണ്ടതായി വരുന്നു. തുടക്കത്തിൽ ക്ഷമിക്കേണ്ടതായി വരും. സഹാബാക്കൾക്കും ഇലകൾ ഭക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടേണ്ടി വന്ന ഒരു കാലം ഉണ്ടായി. ചില സമയത്ത് റൊട്ടിയുടെ കഷ്ണങ്ങൾ പോലും ലഭ്യമായിരുന്നില്ല. ഒരു മനുഷ്യനും ഒരാളോടും നന്മ ചെയ്യാൻ സാധിക്കുകയില്ല. ഏതുവരെ അള്ളാഹു നന്മ ചെയ്യുന്നില്ലയോ, മനുഷ്യൻ തഖ്വ സ്വായത്തമാക്കുമ്പോൾ അള്ളാഹു അയാൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കുന്നു. മയ്യത്തക്കില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവിടുന്ന് പറയുന്നു, അള്ളാഹുവിൽ യഥാർത്ഥ രീതിയിൽ വിശ്വസിക്കുക. ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്. ആയത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ആരാണോ അള്ളാഹുവിന്റെ തഖ്വ സ്വായത്തമാക്കുന്നത്, അള്ളാഹു അയാൾക്കായി ഏതെങ്കിലും ഒരു മാർഗം തുറന്നുകൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അത്തരം സ്ഥലങ്ങളിൽ നിന്ന് റിസ്ക് നൽകും. അതിനെക്കുറിച്ച് അവർക്ക് ചിന്ത പോലും ഉണ്ടാവുകയില്ല. അവിടുന്ന് പറയുന്നു, അള്ളാഹു യഥാർത്ഥത്തിൽ വിശ്വസിക്കുക, അത് മുഖേന എല്ലാം ലഭിക്കും. സ്ഥിരചിത്തതയാണ് വേണ്ടത്. പ്രവാചകന്മാർക്ക് ഏതെല്ലാം സ്ഥാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അതെല്ലാം സ്ഥിരചിത്തത കൊണ്ടാണ് ലഭിച്ചത്. പറയുന്നു, കേവലം വരണ്ട നമസ്കാരവും കൊണ്ടും നോമ്പും കൊണ്ടും എന്ത് ലഭിക്കാനാണ്? കേവലം റമദാനിൽ നോമ്പെടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒന്നും ലഭിക്കുകയില്ല. സ്ഥിരചിത്തതയുണ്ടെങ്കിൽ എല്ലാം ലഭിക്കുന്നതായിരിക്കും. അല്ലാഹു നമ്മെ മുത്തക്കി ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നമ്മുടെ മേൽ തുറക്കപ്പെടുന്നതിനു വേണ്ടി റമദാനിൽ പ്രത്യേകിച്ച് തന്റെ അനുഗ്രഹത്തിന്റെ കവാടം തഖ്വ സ്വായത്തമാക്കുന്നവർക്ക് വേണ്ടി അവൻ തുറക്കുന്നു. മുത്തക്കി ആയിത്തീരുന്നതിന് കേവലം തിന്മ ഉപേക്ഷിക്കുക മാത്രമല്ല, മറിച്ച് നന്മയും ചെയ്യേണ്ടതായി വരും. ഈ കാര്യം വിശദമാക്കിക്കൊണ്ട് ഒരു സ്ഥലത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മുത്തക്കി ആയിത്തീരുന്നതിനു വേണ്ടി വലിയ പാപങ്ങളിൽ നിന്ന് ഏതുപോലെ വ്യഭിചാരം, മോഷണം, അവകാശ ധ്വംസനം, കാണിച്ചുകൂട്ടൽ, എടുത്തുചാട്ടം, നിന്ദ്യാദൃഷ്ടി, ലുബ്ധ് മുതലായ ദുസ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നുവോ അതിനു പകരം ഉന്നതമായുള്ള സ്വഭാവ ഗുണങ്ങളിൽ പുരോഗതി കൈവരിക്കേണ്ടതാണ്. എത്രത്തോളം മോശമായ സ്വഭാവങ്ങളുണ്ടോ അതിൽ നിന്ന് രക്ഷപ്പെടുകയും നല്ല സ്വഭാവങ്ങളിൽ പുരോഗതി കൈവരിക്കുകയും ചെയ്യുക. ഇതൊരു നിർബന്ധ നിബന്ധനയാണ്. പറയുന്നു, ആളുകളോട് സൽസ്വഭാവത്തോടും നല്ല പെരുമാറ്റത്തോടും അനുകമ്പയോടും കൂടി പെരുമാറുക. അള്ളാഹുമായി യഥാർത്ഥവും സത്യസന്ധവും ആത്മാർത്ഥതയും കാണിക്കുക. സേവനത്തിന്റെ പ്രശംസനീയമായ സ്ഥാനം അന്വേഷിക്കുക. പ്രശംസായോഗ്യവും അസാധാരണവുമായ നന്മയും സേവനവും ചെയ്യുക. അപ്പോഴായിരിക്കും തഖ്വയുടെ നിലവാരം ലഭിക്കുക. നിസ്വാർത്ഥരായിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. അള്ളാഹുവിനോടുള്ള കടമകളും സൃഷ്ടികളോടുള്ള കടമകളും ഇത്രമാത്രം ഉന്നതമായ സ്ഥാനത്ത് ചെയ്യുന്നതായിരിക്കണം. അത് പ്രശംസയ്ക്ക് യോഗ്യമായിരിക്കണം. പറയുന്നു, ഈ കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ മുത്തക്കിയാണ് എന്ന് പറയപ്പെടുന്നത്. ആരാണോ ഈ കാര്യങ്ങളുടെ സമ്മേളനം ആകുന്നത്, അവരാണ് യഥാർത്ഥത്തിലുള്ള മുത്തഖി. അവരാണ് യഥാർത്ഥത്തിൽ മുത്തഖി. അഥവാ ഏതെങ്കിലും ഒരു സ്വഭാവം ഓരോന്നായി ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ മുത്തഖി എന്ന് പറയാൻ സാധ്യമല്ല. ഏതുവരെ മൊത്തത്തിലുള്ള ഉന്നത സ്വഭാവ ഗുണങ്ങൾ അയാളിൽ ഇല്ലയോ അത്തരം ആളുകളെയാണ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവർക്ക് എന്താണ് വേണ്ടത്? അത്തരം ആളുകളുടെ കാര്യനിർവാഹകനായി അള്ളാഹു മാറുന്നു. ഏതുപോലെ അവൻ പറയുന്നു, വഹു യത്തവല്ല സ്വാലിഹീൻ, പറയുന്നു ഹദീസിൽ വന്നിരിക്കുന്നു, അള്ളാഹു അവർ പിടിക്കുന്ന അവരുടെ കൈയായി മാറുന്നു, അവർ കാണുന്ന അവരുടെ കണ്ണായി മാറുന്നു, അവർ കേൾക്കുന്ന അവരുടെ ചെവിയായി മാറുന്നു, അവർ നടക്കുന്ന അവരുടെ കാലായി മാറുന്നു. മറ്റൊരു ഹദീസിലുണ്ട്, ഏതൊരാളാണോ എന്റെ വലിയോട് ശത്രുത കാണിക്കുന്നത് അയാളോട് ഞാൻ പറയുന്നു എന്നെ നേരിടാനായി തയ്യാറായിക്കൊള്ളുക. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ വലിയെ ആരെങ്കിലും ആക്രമിച്ചാൽ അള്ളാഹു അയാളുടെ മേൽ തന്റെ കുട്ടിയെ പിടിച്ചു വാങ്ങുന്നവന്റെ മേൽ പെൺസിംഹം ചാടി വീഴുന്നത് പോലെ ചാടി വീഴുന്നു, കോപത്തോടുകൂടി ചാടി വീഴുന്നു. വീണ്ടും തഖ്വയുടെ പ്രാധാന്യവും തന്റെ നിയോഗ ഉദ്ദേശവും വിവരിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, നമ്മെ അള്ളാഹു ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ നിയോഗിച്ചിരിക്കുന്നത് അത് ഇതാണ്. തഖ്വയുടെ മൈതാനം ശൂന്യമാണ്, തഖ്വ ഉണ്ടാവണം അല്ലാതെ വാളെടുക്കുകയല്ല വേണ്ടത്, അത് നിഷിദ്ധമാക്കപ്പെട്ടതാണ്. അഥവാ നിങ്ങൾ തഖ്വ ഉള്ളവരാണ് എങ്കിൽ മുഴുവൻ ലോകവും നിങ്ങളോടൊപ്പം ഉണ്ടാകും. തഖ്വ ഉണ്ടാക്കുക ഏതൊരു കൂട്ടരാണോ മദ്യപിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ മതത്തിന്റെ ചിഹ്നങ്ങളിലാണോ മദ്യം വലിയ ഭാഗമായിട്ടുള്ളത് അവർക്ക് തഖ്വയുമായി യാതൊരു ബന്ധവും ഉണ്ടാകാൻ സാധ്യമല്ല. അത്തരക്കാർ നന്മയുമായി യുദ്ധം ചെയ്യുകയാണ്. അഥവാ അള്ളാഹു നമ്മുടെ ജമാഅത്തിന് അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരെ നൽകുകയും അവർക്ക് തിന്മയുമായി യുദ്ധം ചെയ്യാൻ തൗഫീഖ് നൽകുകയുമാണെങ്കിൽ തഖ്വയുടെയും വിശുദ്ധിയുടെയും മൈതാനത്ത് പുരോഗതി നേടുകയും ചെയ്യുകയാണെങ്കിൽ ഈ മാർഗം തന്നെയാണ് വലിയ വിജയം. ഇതിനേക്കാൾ സ്വാധീനമുണ്ടാക്കുന്നതായി മറ്റൊരു കാര്യവുമില്ല. പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ലോകത്തിലെ മുഴുവൻ മതവും നോക്കുക, യഥാർത്ഥ ലക്ഷ്യമായ തഖ്വ അപ്രത്യക്ഷമാണ്. ഭൗതിക മഹത്വങ്ങളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു, യഥാർത്ഥ ദൈവം മറന്നുപോയിരിക്കുന്നു, യഥാർത്ഥ ദൈവത്തെ അപമാനിക്കുന്നു. എന്നാൽ ഇപ്പോൾ അള്ളാഹു അവനെ വിശ്വസിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ലോകത്തിനവരെ കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകണം. ആരാണോ ലോകത്തെ ദൈവമായി കരുതുന്നത് അവർ ഒരിക്കലും തന്നെ ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നവരായിരിക്കുകയില്ല. വീണ്ടും അവിടുന്ന് നമ്മെ ഉപദേശിച്ചുകൊണ്ട് പറയുന്നു, ഏതൊരു കൂട്ടരാണോ എനിക്ക് ബൈഅത്ത് ചെയ്തുകൊണ്ട് മാത്രം അള്ളാഹുവിന്റെ പിടുത്തത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അവർ തെറ്റാണ് ചെയ്യുന്നത്. അവരുടെ ആത്മാവ് വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. നോക്കൂ, ചികിത്സകൻ എത്ര അളവോളം രോഗിക്ക് മരുന്ന് കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ അഥവാ അയാൾ അത്ര അളവോളം കഴിക്കുന്നില്ല എങ്കിൽ രോഗശമനം പ്രതീക്ഷിക്കുന്ന നിരർത്ഥകമാണ്. അതുകൊണ്ട് ഇത്രമാത്രം ശുദ്ധത കൈവരിക്കുകയും തക്കോസായത്തമാക്കുകയും ചെയ്യുക. അതാണ് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. പറയുന്നു, അള്ളാഹു തന്നിലേക്ക് തിരിയുന്നവരോട് കരുണ ചൊരിയുന്നു, അഥവാ അങ്ങനെ ഇല്ല എങ്കിൽ ലോകത്ത് ഇരുട്ട് വ്യാപിക്കും. പറയുന്നു, മനുഷ്യൻ മുത്തക്കിയായി തീരുമ്പോൾ അള്ളാഹു അയാളിലും അന്യരിലും ഒരു വ്യതിരിക്തത ഉണ്ടാക്കുന്നു. അവിടുന്ന് പറയുന്നു, നമ്മുടെ ജമാഅത്ത് ഭയപ്പെടേണ്ടതാണ്. അള്ളാഹു ആഗ്രഹിക്കുന്ന വിധത്തിൽ തഖ്വ ഉണ്ടാകണം എങ്കിൽ അവർ രക്ഷപ്പെടും. പറയുന്നു, ഈ ജമാഅത്തിനെ അള്ളാഹു തഖ്വക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാരണം തഖ്വയുടെ മൈതാനം പൂർണ്ണമായും ശൂന്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു റംസാൻ കൂടി വന്നത് അള്ളാഹു പറഞ്ഞത് റംസാൻ വരുന്നത് നിങ്ങളുടെ തഖ്വ സ്വായത്തമാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, ഈ ജമാഅത്തിനെ അള്ളാഹു തഖ്വക്ക് വേണ്ടിയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മേൽ വലിയ ഉത്തരവാദിത്വം ഇടുന്നു. നാം എല്ലായ്പ്പോഴും നമ്മുടെ അവസ്ഥകൾ പരിശോധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു പ്രത്യേകമായ അനുഗ്രഹത്തിന്റെ ദിവസമായി വെച്ചിരിക്കുന്ന ഈ ദിനങ്ങളിൽ അത്തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കുന്നതിനായി പരിശ്രമിക്കുക. തങ്ങളുടെ തഖ്വയുടെ നിലവാരം ഈ വിധം വർദ്ധിപ്പിക്കുന്നതിനായി പരിശ്രമിക്കുക. എപ്രകാരമാണോ അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, പിന്നീട് റമദാനിൽ മാത്രം ഒതുങ്ങാതെ മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതിനെ മാറ്റുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമസ്കാരത്തിനു ശേഷം ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. അത് ബഹുമാനപ്പെട്ട ഖ്വാജ അഹമ്മദ് ഹുസൈൻ സാഹിബ് ദർവേഷ് കാദിയാന്റേതാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട മുഹമ്മദ് ഹുസൈൻ സാഹിബിന്റെ മകനായിരുന്നു. മെയ് 31, 2017 92-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്ന ഇലൈഹി റാജിഊൻ. 1926 കാദിയാന അടുത്തുള്ള സേഖുവാങ് ഗ്രാമത്തിലാണ് ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ മാതാമഹൻ അദത് മിയ ഇമാമുദ്ദീൻ സാഹിബും ഇദ്ദേഹത്തിന്റെ രണ്ട് സഹോദരന്മാർ മിയ നിസാമുദ്ദീൻ സാഹിബും മിയ ഖൈറുദ്ദീൻ സാഹിബ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബാക്കളായിരുന്നു. ഇദ്ദേഹത്തിന്റെ കുട്ടിക്കാലം ഖാജ അഹമ്മദ് ഹുസൈൻ സാഹിബിന്റെ കുട്ടിക്കാലം അങ്ങേയറ്റം ദാരിദ്ര്യ അവസ്ഥയിലായിരുന്നു. 9 വയസ്സ് പ്രായത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം കാദിയാനിൽ വന്ന് താമസിച്ചു. അവസ്ഥകൾ കാരണം വിദ്യാഭ്യാസം സ്വീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ ചെറുപ്പത്തിൽ വിദ്യാഭ്യാസത്തിനുള്ള താല്പര്യമുണ്ടായിരുന്നു. വ്യക്തിപരമായ പരിശ്രമത്താൽ ആദ്യം വിശുദ്ധ ഖുർആൻ ഓതാൻ പഠിച്ചു. പിന്നീട് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഹസ്രത്ത് മുസീ മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മജ്ലിസെ ഇർഫാൻ സദസ്സുകളിൽ പങ്കെടുത്തിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം തന്റെ അറിവ് വളരെയധികം വർദ്ധിപ്പിച്ചു. രാജ്യത്തിന്റെ വിഭജന സമയത്ത് ഹസ്രത്ത് മുസീ മൗദിന്റെ ആഹ്വാന പ്രകാരം തന്റെ മാതാപിതാക്കളുടെ അഭിപ്രായം ചോദിച്ച് കാദിയാനിൽ നിൽക്കാൻ ഇഷ്ടപ്പെട്ടു. ദർവേഷ് ജീവിതം സ്വീകരിച്ചു. ജമാഅത്തിൽ ഒരു സമയം വന്നു. ദർവേഷുകൾക്ക് ചിലവിനായി അലവൻസ് കൊടുക്കാൻ ജമാഅത്തിന്റെ പക്കൽ പണം ഉണ്ടായിരുന്നില്ല. മാർഗങ്ങൾ പരിമിതമായിരുന്നു. അന്ന് ചില പ്രായം കുറഞ്ഞ ദർവേഷുകളോട് പറഞ്ഞു, പുറത്തുപോയി ചിലവിനുള്ള പണം അന്വേഷിക്കുക. ഈ അവസ്ഥയിൽ അദ്ദേഹം ടൈലറിംഗ് ജോലി അറിയുന്ന ആളായിരുന്നു. അങ്ങനെ 1953 മുതൽ 1962 വരെ ദക്ഷിണേന്ത്യയിൽ താമസിച്ച് തന്റെ ചിലവിനുള്ള പണം സ്വയം കണ്ടെത്തി. പിന്നീട് തിരിച്ച് കാദിയാനിൽ വന്നു. പിന്നീട് സദർ അഞ്ജുമൻ അഹമ്മദിയായുടെ വിവിധ ഓഫീസുകളിൽ അദ്ദേഹത്തിന് സേവനം ചെയ്യാൻ തൗഫീഖ് ലഭിച്ചുകൊണ്ടിരുന്നു. 1989 അദ്ദേഹം റിട്ടയറായി. ജമാഅത്തി സേവനത്തോടൊപ്പം കാദിയാനിലെ മസ്ജിദ് മുബാറക്കിന്റെ ഗേറ്റിന് മുമ്പിൽ അദ്ദേഹം ഒരു ടൈലറിംഗിന്റെ കടയും തുറന്നു. കൃത്യനിഷ്ഠയോടുകൂടി നമസ്കരിക്കുന്ന, തയ്ച്ച് നമസ്കരിക്കുന്ന, അങ്ങേയറ്റം നിശബ്ദ പ്രകൃതമുള്ള, നല്ല സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. 2005 ഇവിടെ ജൽസ UKയിലും പങ്കെടുക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് ലഭിച്ചു. ഹദ്രത്ത് ഖലീഫ സാനി മുതൽ 5ാം ഖിലാഫത്ത് വരെ 4 ഖിലാഫത്ത് കാണാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചു. എപ്പോഴും തന്റെ ജോലി സ്വയം ചെയ്യുന്ന ശീലമുള്ള ആളായിരുന്നു. മക്കളെ എപ്പോഴും ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ ഉപദേശിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളിലാണ് നടന്നത്. കാരണം ജമാഅത്തിന്റെ കൽപ്പന ഉണ്ടായിരുന്നു സ്ത്രീകളെ പാകിസ്ഥാനിലേക്ക് അയക്കണമെന്ന്. അങ്ങനെ 1944 ഇദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം നടന്നത്. ഭാര്യയെ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് അയച്ചു. പിന്നീട് അവരുടെ മാതാവ് അനഹമ്മദിയായിരുന്നു. അവരുടെ ശരിയായ സഹകരണം ഉണ്ടായിരുന്നില്ല. പിന്നീട് അവിടെ നിന്ന് ബന്ധം അവസാനിച്ചു. പിന്നീട് 1953 ഇദ്ദേഹം രണ്ടാമത് വിവാഹം കഴിച്ചു. ദക്ഷിണ ഹൈദരാബാദിൽ നിന്ന് ഹമീദ ബേഗം സാഹിബയെ. അതിൽ അദ്ദേഹത്തിന് 4 പെൺമക്കളും ഒരു മകനും ഉണ്ട്. മകൻ ഖാജ ബഷീർ അഹമ്മദ് സാഹിബ് തലീമുൽ ഇസ്ലാം ഹൈസ്കൂൾ കാദിയാന്റെ ഹെഡ് മാസ്റ്ററാണ്. ഒരു മകൾ സലീമ കമർ സാഹിബ, നസീർ അഹമ്മദ് കമർ സാഹിബ് അഡീഷണൽ വക്കീൽ, ഇഷാത് ലണ്ടന്റെ ഭാര്യയാണ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റൊരു മരുമകൻ ഹഫീസ് ഭട്ടി സാഹിബ് കാദിയാനിൽ ജമാഅത്തിന് സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ മകൾ നസീർ കമർ സാഹിബിന്റെ ഭാര്യ എഴുതുന്നു, അങ്ങേയറ്റം പ്രത്യേകതകളുടെ ഉടമയായിരുന്നു. ദുആ ചെയ്യുന്ന, സാധാരണ പ്രകൃതമുള്ള, അധ്വാനിക്കുന്ന, സന്തോഷപ്രകൃതമുള്ള, ഖിലാഫത്തിന് അങ്ങേയറ്റം സ്നേഹിക്കുന്ന വളരെ നല്ല പ്രകൃതമുള്ള ആളായിരുന്നു. പറയുന്നു, ഞാൻ വിവാഹം കഴിച്ച് റബുവിലേക്ക് പോയപ്പോൾ എനിക്ക് അല്പം സങ്കടം ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, വ്യസനിക്കേണ്ട ആവശ്യമില്ല, നീ ഭാഗ്യവതിയാണ്, എല്ലാ വെള്ളിയാഴ്ചയും കാലത്തിന്റെ ഖലീഫയുടെ ഖുത്ബ നേരിട്ട് കേൾക്കാമല്ലോ. പള്ളിയിലേക്ക് എപ്പോഴും ഇദ്ദേഹത്തിന് ശ്രദ്ധയുണ്ടായിരുന്നു. എല്ലാ നമസ്കാരത്തിനും പള്ളിയിൽ പോകണം. കുറച്ചുകാലം മുമ്പ് സ്ട്രോക്ക് ഉണ്ടായി. അതുകാരണം പള്ളിയിലേക്ക് പോകാൻ സാധിക്കുമായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ ദുആ ചെയ്യുമായിരുന്നു. ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു, അള്ളാഹു എന്റെ കാലുകളിൽ പള്ളികളിൽ പോകാനുള്ള ശക്തി വെക്കട്ടെ. അങ്ങേയറ്റം ഗുണങ്ങളുടെ ഉടമയായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനം അള്ളാഹു ഉയർത്തുമാറാകട്ടെ. ആദ്യത്തിലെ വളരെ പ്രയാസകരമായ അവസ്ഥയിലും അദ്ദേഹം തന്റെ പെൺമക്കളെയും പഠിപ്പിച്ചു. BA വരെ പഠിപ്പിച്ചു. ഇദ്ദേഹത്തിന്റെ മകൻ MSc BEd ആയിരുന്നു. BSc BEd MAയും പിന്നീട് എടുത്തു. ഞാൻ പറഞ്ഞതുപോലെ തലീമുൽ ഇസ്ലാം സ്കൂളിലെ ഹെഡ്മാസ്റ്ററാണ്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഖിലാഫത്തുമായി ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ബന്ധം വെക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇദ്ദേഹം നൽകിയ ത്യാഗങ്ങൾ അത് ഭാവിയിലും മക്കൾക്കും തലമുറകൾക്കും ഇത് ഓർത്തുവെക്കാനും ആത്മാർത്ഥതയോടുകൂടി
Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَادْعُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ